بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين، أما بعد. أعمال يسيرة وأجور عظيمة، ലളിതമായ കർമ്മങ്ങൾ മഹത്തായ പ്രതിഫലങ്ങൾ എന്ന പേരിലുള്ള ഒരു കൊച്ചു കൃതിയാണ് നമ്മൾ തിങ്കളാഴ്ചയിലെ ക്ലാസ്സിന് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്കാറിന്റെ ബാബിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തു ദിന്നൂൻ ഇദ് ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത് لا اله الا انت سبحانك اني كنت من الظالمين فانه لم يدع بها رجل مسلم في شيء قط الا استجاب له. رسول الله صلى الله عليه وسلم പറഞ്ഞതായി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ദിന്നൂനിന്റെ പ്രാർത്ഥന, ദിന്നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യക്കാരൻ, യൂനുസ് നബിയുടെ പേരാണത്. യൂനുസ് നബിയുടെ ദുആ ഇത് ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്, മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കെ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, നീയല്ലാതെ ആരാധന കർഹനില്ല, നീ പരിശുദ്ധനാണ്, ഞാനിതാ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ഫഇന്നഹു ലം യദഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ശൈഇൻ ഖത്തു ഇല്ലാ സ്തജാബ ലഹു, ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ പ്രാർത്ഥന ഏതൊരു കാര്യത്തിൽ പ്രാർത്ഥിച്ചാലും അയാൾക്ക് ഉത്തരം കിട്ടാതിരിക്കുകയില്ല. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം ഓടിപ്പോയി ജനങ്ങളെ ദഅവത്ത് നടത്തി അവരെ ഹിദായത്തിലാക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആള്. അദ്ദേഹം ഓടിപ്പോയി രക്ഷപ്പെടുകയാണ് അവിടുന്ന്. അങ്ങനെ ഒരു കപ്പലിൽ കയറി, കപ്പൽ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ കപ്പലിലെ ആളുകൾ പറഞ്ഞു, ഭാരമധികമുണ്ട്, ആരെങ്കിലും ഒരാളെ പുറത്തിട്ടാലേ കപ്പല് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നറുക്കിട്ടു ആരെ പുറത്തിടണമെന്ന്. നറുക്ക് വീണത് അദ്ദേഹത്തിനാണ്. വീണ്ടും നറുക്കിട്ടു, വീണ്ടും നറുക്ക് വീണത് അദ്ദേഹത്തിനാണ്. അങ്ങനെ അദ്ദേഹത്തിന് കടലിലേക്ക് എറിയപ്പെട്ടു. ആ സമയത്ത് ഒരു ഭീമാകാരമായ മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങി. ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കഴിച്ചുകൂട്ടുമ്പോൾ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അന്ധകാരത്തിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന അല്ലാഹു സൂറത്തുൽ അംബിയയിലെ 87-ാമത്തെ ആയത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കുട്ടികൾ ആ സൂറത്തിന്റെ പേര് ആയത്ത് നമ്പർ നോട്ട് ചെയ്യുക, അതിന്റെ പരിഭാഷ എന്നെടുത്ത് നോക്കുക. സൂറത്തുൽ അംബിയ 87. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം ദുആ ചെയ്യുമ്പോഴും അതിന്റെ കൂടെ നമ്മൾ ഉത്തരം കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ഈ ദുആ കൂടി പറയുക. നമ്മൾ ആവശ്യം അല്ലാഹുവിനോട് പറയുന്നതോടൊപ്പം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്നുകൂടി പറഞ്ഞാൽ ആ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഇത് യൂനുസ് നബിയുടെ ദുആണ്. നമ്മൾ നടത്തുന്ന ദുആകളിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയാൽ ഉത്തരം കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി സദഖത്തുൻ ബിഗൈരിൽ മാൽ, സമ്പത്ത് കൊണ്ടല്ലാതെയുള്ള ദാനധർമ്മം. അൻ അബീ ദറിൻ റളിയല്ലാഹു അൻഹു അന്ന നാസ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലൂ ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാ ദഹബ അഹ്ലു ദുഹൂരി ബിൽ ഉജൂർ യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂം വയതസദ്ദഖൂന ബി ഫുളൂലി അംബാലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽപ്പെട്ട കുറച്ച് ആളുകൾ നബിയോട് വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലെ, പണക്കാര് എല്ലാ പ്രതിഫലവും കൊണ്ടുപോയല്ലോ, കാരണം ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ അവരും നോമ്പെടുക്കുന്നു, അതിന് പുറമേ ഞങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യം അവർക്കുണ്ട്. അതെന്താ? അവരവരെ സമ്പത്തിൽ ആവശ്യം കഴിച്ചുള്ളത് സദഖ ചെയ്യുകയും ചെയ്യും. ഞങ്ങൾക്ക് സമ്പത്തില്ല, അപ്പൊ അവർക്ക് തന്നെയാണല്ലോ കൂലി കൂടുതൽ, ഞങ്ങൾക്ക് ചെലവഴിക്കാൻ സമ്പത്തില്ലല്ലോ, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസ്സദ്ദഖൂൻ, നിങ്ങൾക്ക് സദഖ ചെയ്യാനുള്ള ഒന്നും അല്ലാഹു ഏർപ്പെടുത്തി തന്നിട്ടില്ലേ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അത് ശരിയല്ല. ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദഖ, നിങ്ങൾ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ അത് സദഖയാണ്. വകുല്ലി തക്ബീറത്തിൻ സദഖ, അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സദഖയാണ്. വകുല്ലി തഹ്മീദത്തിൻ സദഖ, അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സദഖയാണ്. വകുല്ലി തഹ്ലീലത്തിൻ സദഖ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അത് സദഖയാണ്. വഅംറു ബിൽ മഅറൂഫി സദഖ, ഒരു നല്ല കാര്യം ഒരാളോട് കൽപ്പിച്ചാൽ, നിർദ്ദേശിച്ചാൽ അത് സദഖയാണ്. വനഹയുൻ അൻ മുൻകരിൻ സദഖ, ഏതെങ്കിലും ഒരു തിന്മ നിങ്ങൾ വിരോധിച്ചാൽ അതും സദഖയാണ്. വഫി ബുദ്ഇ അഹദികും സദഖ, ഇതെല്ലാം സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പുണ്യകർമ്മങ്ങൾക്കൊക്കെ സദഖക്ക് തുല്യമായ കൂലി അജ്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അപ്പൊ മുതലാളിമാരോ ഇത് അല്ലയാലോ, മുതലാളിമാർ സദഖയും കൊടുക്കുന്നുണ്ട്, അതിന് പുറമെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ഉണ്ടെങ്കിലോ, അള്ളാഹു അവന്റെ ഫളില് ചില ആൾ കൊടുത്തു എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയാൻ, വഫി ബുദ്ഇ അഹദികും സദഖ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലും നിങ്ങൾക്ക് ധർമ്മമുണ്ട്, അതും ദാനധർമ്മം പോലെയാണ്. കാലു യാ റസൂലല്ലാഹ്, ഞങ്ങളിൽ ഒരാൾ അയാളുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ സമീപിക്കുന്നത്, വയക്കൂൻ ലഹു ഫിഹാ അജ്റൻ, ലൈംഗിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആവശ്യമാണ്, അത് ശമിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന, അതിലെങ്ങനെയാണ് കൂലി ഉണ്ടാവോ? കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അറായിത്തും ലൗ വളഅഹാ ഫീ ഹറാം, അയാൾ അത് ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി അത് വിനിയോഗിച്ചാൽ, അകാന അലൈഹി ഫീഹാ വിസ്റുൻ, അയാൾ ഗുഹ്യസ്ഥാനം, ബുദ്ഇന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് ലൈംഗിക ബന്ധം നടത്തണ്ട്, മറ്റൊന്ന് ഗുഹ്യസ്ഥാനം എന്ന് അർത്ഥമുണ്ട്. തന്റെ ഗുഹ്യസ്ഥാനം ഒരാള് ഹറാമായ കാര്യത്തിൽ വിനിയോഗിച്ചാൽ അയാൾക്ക് അതിന്റെ പേരിൽ കുറ്റമില്ലേ? ഫകദാലിക ഇദാ വളഅഹാ ഫിൽ ഹലാൽ, അപ്രകാരം തന്നെയാണ് ഹലാലായ ഒരു കാര്യത്തിൽ അയാൾ അത് വിനിയോഗിച്ചാൽ, കാന ലഹു അജ്റുൻ, അയാൾക്ക് പുണ്യമുണ്ടായിരിക്കും. അപ്പോ ദിക്റുകളുടെ പ്രാധാന്യമാണ് ഇതിൽ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം. കാരണം ബാബുൽ അദ്ക്കാർ അത്. അപ്പൊ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതൊക്കെ നമുക്ക് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ തന്നെ പുണ്യം കിട്ടുന്ന കാര്യമാണ്. പൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പൊ ബസ്സിൽ നമ്മൾ പോവാണ്, ബസ്സിൽ പുറത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കും, അല്ലെ ട്രെയിനിൽ അങ്ങനെ പോവാ, പുറത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കും, കണ്ട പോസ്റ്ററും വായിച്ച് കോട്ടാവിയിട്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ മാന്തി, അങ്ങനെ കുറെ സമയം വേണ്ടതിനും വേണ്ടതും, വേണ്ട കാര്യങ്ങൾക്ക് വാട്സപ്പ് നോക്കുകയാണെങ്കിൽ നല്ലതന്നെ, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് നെറ്റിലൊക്കെ, ഹദീസും അതുപോലെ ക്ലാസ്സും ഒക്കെ ഉണ്ട്. അല്ല തെറ്റായ കാര്യങ്ങളാണെങ്കിൽ അത് വളരെ മോശമാണ്. അപ്പൊ അത്തരം സന്ദർഭത്തിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അധ്വാനമൊന്നും കൂടാതെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹു, വല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഉറക്കത്തിലൊക്കെ നമ്മൾ ഉണർന്നു, വീണ്ടും ഉറക്കം വരുന്നില്ല, എന്താ ചെയ്യണ്ട്? ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എണീറ്റിട്ട് ഒന്നു കൊടുത്തിട്ട് രണ്ടരക്കായത്ത് നിസ്കരിക്കുക, വീണ്ടും ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ ലൈംഗിക ബന്ധത്തിന്റെ കാര്യം, ഗുഹ്യസ്ഥാനം ഹറാമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ, വ്യഭിചാരം പോലെയുള്ള, സ്വവർഗ സംഭോഗം പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അതിന് കുറ്റമുള്ളതുപോലെ ഹലാലായ മാർഗത്തിൽ ഉപയോഗിച്ചാൽ അതിന് പുണ്യവും ഉണ്ടായിരിക്കും. അപ്പൊ നല്ല കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾ നല്ല നിയ്യത്തോടുകൂടി ചെയ്താൽ അത് ഒരു പുണ്യകർമ്മമായി തീരാൻ സാധ്യതയുണ്ട് എന്ന ഒരു തത്വം ഇതിൽ നിന്ന് പണ്ഡിതന്മാരെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇത് ഹലാലായ ഒരു കാര്യമാണ്. സാധാരണ നിലക്ക് ഹലാലിന് പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല. പക്ഷെ നിയ്യത്ത്, അയാളുടെ നിയ്യത്ത് എന്താ? തന്റെ ലൈംഗിക ആവശ്യങ്ങളും തന്റെ ഭാര്യയുടെ ലൈംഗിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം, ഹറാമായ മാർഗത്തിലേക്ക് ഞങ്ങൾ രണ്ടുപേരും പോകാൻ പാടില്ല, ഹറാമായതിലേക്ക് നോക്കാൻ പാടില്ല, ഹറാമായതിലേക്ക് പോകാൻ പാടില്ല, ശരീരത്തിന് അന്തസ് കാത്തു സൂക്ഷിക്കണം, ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം, സന്താനങ്ങൾ ലഭിക്കണം, ഇങ്ങനെയുള്ള നല്ല ഉദ്ദേശമാണ് ആ ലൈംഗിക ബന്ധത്തിലൂടെ ഉള്ളതെങ്കിൽ അതിന് പുണ്യകരമാണ്, അതിന് പ്രതിഫലം ലഭിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സഹാബികൾ ചോദിച്ചല്ലോ, ഞങ്ങളെ ലൈംഗികമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നതിന് എങ്ങനെയാ കൂലി കിട്ടുക? അപ്പൊ റസൂലുള്ളാന്റെ മറുപടി, നമ്മളാണെങ്കിൽ അല്പം ഉത്തരം മുട്ടും, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്, അവിടുന്ന് ഉത്തരം മുട്ടൂല. അവിടുന്ന് പറഞ്ഞു, ഇതേ സംഗതി ഹറാമിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷല്ലേ, കുറ്റമില്ലേ, എങ്കിൽ ഹലാലിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പുണ്യവും ഉണ്ടായിരിക്കും. ഇനി മറ്റൊന്ന്, കടലിന്റെ നുരയോളം കുറ്റങ്ങളുണ്ടെങ്കിലും പൊറുക്കപ്പെടുന്ന ഒരു ദിക്റ് കേട്ടിട്ടുണ്ടാവുന്നത്. അൻ അബ്ദുല്ലാഹി ബിൻ അംരിൻ റളിയല്ലാഹു അൻഹു അൻഹുമ ഖാൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ വൽഹംദുലില്ലാ വസുബ്ഹാനല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കുഫിറത് ദുനൂബുഹു വ ഇൻ കാനത് മിത്ല സബദിൽ ബഹർ. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ വൽഹംദുലില്ലാ വസുബ്ഹാനല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിയാൽ അയാളുടെ പാപങ്ങൾ മായ്ച്ചു കളയപ്പെടുന്നതാണ്. അത് കടലിന്റെ നൊരയോളമുണ്ടെങ്കിലും ശരി. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ പാപങ്ങൾ അറിഞ്ഞുമറിയാതെയും സംഭവിച്ച പാപങ്ങൾ പൊറുക്കണം എന്ന ഉദ്ദേശത്തിൽ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടാൻ കാരണമാകും ഇൻഷാ അല്ലാ. എന്താ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാ വല്ലാഹു അക്ബർ വൽഹംദുലില്ലാ വസുബ്ഹാനല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മറ്റൊരു ഹദീസ് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദി ഫി യൗമിൻ മിഅത മറ ഹുത്തത ഖതായാഉ വ ഇൻ കാനത് മിത്ല സബദിൽ ബഹർ. ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസത്തിൽ 100 തവണ പറഞ്ഞാൽ അയാളുടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ്. വ ഇൻ കാനത് മിത്ല സബദിൽ ബഹർ, അത് കടലിലെ നൊരയോളമുണ്ടെങ്കിലും ശരി. അപ്പൊ ദിക്റിന്റെ കൂലി വളരെ വലുതാണ്. ദിക്റുകൾ മനസാന്നിധ്യത്തോടുകൂടി നല്ല നിയ്യത്തോടുകൂടി ഇത്തരം ദിക്റുകൾ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം പറയാൻ 5 മിനിറ്റ് പോലും വേണ്ട. പക്ഷെ പാപമോചനത്തിൽ ഏറ്റവും വലിയ ഒരു സംഗതിയാണിത്. അതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന് അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഫി യൗമിൻ മിഅത മറഅ കാനത് ലഹു ഈദ് അൽഅശ്രി ദിഖാബ് വകുതിബത് ലഹു മിഅത ഹസന വമുഹിയത് അൻഹു മിഅത സയ്യഅ വകാനത് ലഹു ഹിർസൻ മിനൽ ശൈത്താനി യൗമഹു ദാലിക് ഹത്താ യുംസിയ വലം യഅതി അഹദുൻ അഫ്ളല മിമ്മാ ജാഅ ബിഹി إلا أحد عمل أكثر من ذلك ومن قال سبحان الله وبحمده في يوم 100 مرة حتت خطايا ولو كانت مثل زبد البحر. رسول الله صلى الله عليه وسلم പറയാണ് لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഇത് ഒരു ദിവസത്തിൽ 100 തവണ പറഞ്ഞാൽ 10 അടിമകളെ മോചിപ്പിച്ചതിനു സമമായ പ്രതിഫലം അയാൾക്കുണ്ടായിരിക്കും. അയാൾക്ക് 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. അയാളിൽ നിന്നും 100 തിന്മകൾ മായ്ച്ചു കളയപ്പെടും. വൈകുന്നേരം വരെ രാവിലെ ഒരാൾ ചൊല്ലിയാൽ ആ പകൽ മുഴുവനും വൈകുന്നേരമാകുമ്പോളും ശൈത്താനിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം അയാൾക്കുണ്ടായിരിക്കും. മാത്രമല്ല വലം യഅതി അഹദുൻ അഫ്ളല മിമ്മാ ജാഅ ബിഹി, ഇദ്ദേഹം ഈ ചെയ്തതിനേക്കാൾ അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നുമില്ല. ഇല്ലാ അഹദുൻ അമില അക്തറ മിൻ ദാലിക്, ഇതിനേക്കാൾ അമൽ ചെയ്ത ഒരാൾക്കല്ലാതെ. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. ഇതിനേക്കാൾ അമൽ ചെയ്ത ഒരാൾക്കല്ലാതെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് കിട്ടുകയില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസോടി പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം പറഞ്ഞാല് പാപങ്ങൾ മായ്ക്കപ്പെടും. ഈ ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു വേറെ റിപ്പോർട്ടിൽ രാവിലെ മാത്രമല്ല വൈകുന്നേരം ഉണ്ട്. 200 എണ്ണം പിടിച്ചു ചൊല്ലേണ്ട ദിക്റുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? 200 ആണ്. ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അത് സുബ്ഹ് നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് 100 പ്രാവശ്യം, വൈകുന്നേരത്ത് അസർ നിസ്കരിച്ചിട്ട് മഗ്‌രിബിന് മുമ്പ് 100 പ്രാവശ്യം. ഇത് നമ്മളെ വിരലുകൊണ്ട് ചൊല്ലാവുന്ന കാര്യമുള്ളൂ. വിരലുകൊണ്ടാണ് ചൊല്ലേണ്ടതും അതിനാണ്. അതേസമയത്ത് ഒരാള് 1,000, 2,000 ഒക്കെ ചൊല്ലാൻ ഒരാൾ തീരുമാനിച്ചു. അങ്ങനെ അയാളുടെ ഇഷ്ടത്തിന് തീരുമാനിച്ചതാണ്, എത്രയും ചൊല്ലാം. മനസ്സിലേ? അപ്പൊ ചിലപ്പോ വിരല് മതിയാവില്ല. അങ്ങനെ ചില ആളുകൾ ചില ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ സാധാരണ നിലക്ക് വിരലിനാണ് പ്രാധാന്യം. വിരലുകൊണ്ട് ദിക്റുകൾക്ക് എണ്ണം പിടിക്കുന്നതിനാണ് പ്രാധാന്യം. അതാണ് ശ്രേഷ്ഠം. കാരണം ഈ വിരലുകളെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സംസാരിപ്പിക്കും. ഇവ നമുക്ക് വേണ്ടി സാക്ഷി പറയും. മനസ്സിലായില്ലേ? അതേസമയത്ത് ഈ മാലയും ഈ ഡിജിറ്റൽ കൗണ്ടറൊന്നും സാക്ഷി പറയുമെന്നതിന് തെളിവില്ല. അതുകൊണ്ട് കഴിയുന്നതും അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. പക്ഷെ ഒരു ഭൗതിക ഉപകരണം എന്ന നിലക്ക് മാത്രം ഒരാൾക്ക് അത്തും പുത്തുമായി പറഞ്ഞാൽ തെറ്റിപ്പോണ് പ്രായമായി അങ്ങനത്തെ ഒരാൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഉപകരണം എന്ന നിലക്കല്ലാതെ അയാൾ അതിന് കാണുന്നില്ല, അതായത് ബർക്കത്താക്കപ്പെട്ട ഒരു സാധനം എന്ന് കാണുന്നില്ല എങ്കിൽ അതിന് തെറ്റില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ചില ആളുകൾ ഇതൊരു ബർക്കത്താക്കപ്പെട്ട സാധനം എന്ന് വിചാരിച്ചിട്ട് ഈ തസ്ബീ മാല അത് കഴുത്തിലിടും, കണ്ടിട്ടില്ലേ, അത് വലിയ ബർക്കത്തായിട്ട് കാറിൽ തൂക്കും. ആ രീതിയിൽ അതിനെ കാണുന്നതാണ് തെറ്റ്. ഒരു സാധാരണ ഉപകരണം എന്ന നിലക്ക് വേണമെങ്കിൽ ഒരാൾക്കത് ഉപയോഗിക്കാം. പക്ഷെ അഫ്സൽ ഏതാണ്? വിരലുകൊണ്ട് എണ്ണം പിടിക്കലാണ്. അപ്പൊ എണ്ണം പിടിച്ച ദിക്റുകളിൽ ഏറ്റവും കൂടുതലുള്ളത് എണ്ണം നിർണയിച്ചത് 200. അതിന്റെ അർത്ഥം അതിന്റെ അപ്പുറം പാടില്ല എന്നാ. എത്രയും ചെല്ലാം ഒരാൾക്ക്? ഒരാൾ 500 ഒക്കെ ചെല്ലാം. ദാക്കിരീൻ അല്ലാഹ കസീറം വദാക്കിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർ ധാരാളമായി ഓർക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് എത്രയും ചെല്ലാം, എണ്ണമില്ലാതെ ചൊല്ലുന്ന ദിക്റുകൾ ഇഷ്ടം പോലെ. ഒരെണ്ണം നോക്കണ്ട, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പാപമോചനത്തിന് ഏറെ പ്രയോജനപ്രദമായ സംഗതിയാണത്. ഇൻഷാ അല്ലാഹ് ഇനിയും പല ദിക്റുകളും പറയാനുണ്ട്. മജാലിസ് ദിക്റിനെ കുറിച്ചാണ് അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിനെ ധാരാളമായി അനുസ്മരിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഫിത്തനകൾ ഒരുപാട് നിറഞ്ഞ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശൈത്താന്റെ പ്രവർത്തനങ്ങൾ ഏറെ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് ദിക്റുകൾ നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. പിശാചിന്റെ ശരീക്കലോ പറഞ്ഞാൽ വൈകുന്നേരം വരെ പിശാചിൽ നിന്നുള്ള ഒരു സംരക്ഷണം നമുക്കുണ്ടാകും. അപ്പൊ നമുക്ക് ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, പൈശാചികമായ ദുർമന്ത്രണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും വലിയ ആയുധമാണ് ദിക്ർ. അള്ളാഹുമായി നമ്മളെ ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ഒരു മാധ്യമമാകുന്നു ദിക്റുകൾ. അതുകൊണ്ട് ദിക്റുകളുടെ കാര്യത്തിൽ ഒരു പിശുക്കും നമ്മൾ കാണിക്കരുത്. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അദ്കാറുകൾ ഉരുവിടുക എന്നത് നമ്മുടെ ശീലമാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല വേണ്ടാത്ത സംസാരങ്ങളിൽ നിന്നെല്ലാം നാവിനെ കാത്തുരക്ഷിക്കുകയും നല്ല നല്ല ദിക്ർ ദുആകൾ കൊണ്ട് നമ്മുടെ നാവ് എപ്പോഴും ആർദ്രമായിരിക്കുകയും ചെയ്യട്ടെ. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.